الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കടന്നു പോയത്. ഈസാ അലൈഹിസ്സലാമിന് ദിവ്യത്വമില്ല. കുരിശുമരണം എന്നത് ഒരു കെട്ടുകഥയായിരുന്നു. പരസ്പര ശാപപ്രാർത്ഥന നടത്തിയിട്ട് വേണമെങ്കിൽ എന്താണ് സത്യം എന്ന് നമുക്ക് പരസ്പരം ബോധ്യപ്പെടാം. ഇത്തരം കുറെ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നത്. അതേപോലെ വേദക്കാരെ വിളിച്ചുകൊണ്ട് നാം പരസ്പരം അംഗീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരൂ എന്ന് അവരെ ആഹ്വാനം ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്നത് ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി. അതേപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ റബ്ബാനികളാവണം, യഥാർത്ഥ ദൈവദാസന്മാരാവുകയാണ് വേണ്ടത്, അല്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിമാറി പോവുകയല്ല വേണ്ടത് എന്ന് ഉണർത്തുകയുണ്ടായി. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരുമായി അള്ളാഹു തആല നടത്തിയിട്ടുള്ള ഒരു കരാറിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. അഥവാ 81-ാമത്തെ ആയത്തില് ഒരു മഹത്തായ കരാറിനെ കുറിച്ച് അള്ളാഹു തആല ബോധ്യപ്പെടുത്താൻ. പ്രവാചകന്മാർ ആരും ദിവ്യത്വം വാദിച്ചിട്ടില്ല. തങ്ങളെ ആരാധിക്കണം എന്ന് ആരും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പിൽക്കാല പുരോഹിതന്മാരാണ് അത്തരത്തിലുള്ള കൃത്രിമങ്ങൾ മതത്തിൽ കൊണ്ടുവന്നത് എന്ന് അള്ളാഹു ഉണർത്തുന്നുണ്ട്. എന്നെ മാത്രമേ പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പാടുള്ളൂ എന്നും ഒരു പ്രവാചകനും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും അനുസരിക്കണം, ഇനി വരാൻ പോകുന്നവരെയും അനുസരിക്കണം എന്ന് തന്നെയാണ് ഉണർത്തിയത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരുമായി നടത്തിയ കരാറിനെ കുറിച്ചുള്ള പരാമർശമാണ് അടുത്ത ആയത്തിൽ വരാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لَمَا آتَيْتُكُمْ مِنْ كِتَابٍ وَحِكْمَةٍ ثُمَّ جَاءَكُمْ رَسُولٌ مُصَدِّقٌ لِمَا مَعَكُمْ لَتُؤْمِنُنَّ بِهِ وَلَتَنْصُرُنَّ قَالَ أَأَقْرَرْتُمْ وَأَخَذْتُمْ عَلَى ذَلِكُمْ إِصْرِي قَالُوا أَقْرَرْنَا قَالَ فَاشْهَدُوا وَأَنَا مَعَكُمْ مِنَ الشَّاهِدِينَ فَمَنْ تَوَلَّى بَعْدَ ذَلِكَ فَأُولَئِكَ هُمُ الْفَاسِقُونَ أفغير دين الله يبغون وله أسلم من في السماوات والأرض أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون. الله سبحانه وتعالى വളരെ സുപ്രധാനമായ ചില അടിസ്ഥാന വിഷയങ്ങൾ ഈ സൂക്തങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. പ്രവാചക പരമ്പര എന്നത് നമുക്കറിയാം, ആദം അലൈഹിസ്സലാമിൽ തുടങ്ങിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമാകുന്ന സുദീർഘമായ ഒരു ഒരു ശൃംഖലയാണ്, ഒരു ചങ്ങലയാണ്. എല്ലാ പ്രവാചകന്മാരും ഒരേ ദൈവിക ദർശനം തന്നെയാണ് സമൂഹത്തിന് പകർന്നു കൊടുത്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും ഈ സുദീർഘമായ കാലഘട്ടത്തിലെ ചങ്ങലയിലെ കണ്ണികളാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കണ്ണിയും മുമ്പും പിമ്പുമുള്ള കണ്ണികളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഒരു ചങ്ങല യാഥാർത്ഥ്യമാവുക. എവിടെയെങ്കിലും കണ്ണി പൊട്ടിപ്പോയാലോ ആ ചങ്ങല മുറിഞ്ഞു പോകും. അപ്പൊ കണ്ണികൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, ആ കണ്ണികൾ പരസ്പര ബന്ധിതമായിരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഒരു ചങ്ങല രൂപപ്പെട്ടു വരുന്നത് എന്ന് നമുക്കറിയാം. പ്രവാചകന്മാര് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിലാണ് വന്നത്. ഒരേ കാലത്ത് വന്ന പ്രവാചകന്മാരും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇബ്രാഹിം അലൈഹിസ്സലാമും ലൂത്ത് അലൈഹിസ്സലാമും ഒരേ കാലഘട്ടത്തിൽ ആഗതരായവരാണ്. അതുപോലെ മൂസ അലൈഹിസ്സലാമിന്റെ തൊട്ട് മുമ്പ് ഷുഐബ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും ഒരേ കാലഘട്ടത്തിൽ ഒരേ സമൂഹത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ പരസ്പരം ചേർന്ന് നിൽക്കുന്നവരെ കാണും. അതേപോലെ ചിലർ തലമുറകളായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാമും പുത്രന്മാരും ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം തലമുറകളായിട്ട് നിൽക്കുന്നു. സക്കരിയ യഹ്യ അലൈഹിസ്സലാം, അതുപോലെ ദാവൂദ് സുലൈമാൻ അലൈഹിസ്സലാം ഇവർ പിതാവും പുത്രന്മാരുമാണ്. എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കരാറിനെ കുറിച്ചാണ് പറയുന്നത്. വഇദ് അഖദല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ച സന്ദർഭം, മീഥാഖ് ബലിഷ്ഠമായ കരാർ, അൻ നബിയീന നബിമാരിൽ നിന്ന് കരാർ സ്വീകരിച്ചു. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ, ലമാ ഒന്ന്, ആതൈതുക്കും ഞാൻ നിങ്ങൾക്ക് നൽകിയതായ, മിൻ കിതാബ് വേദഗ്രന്ഥത്തിൽ നിന്ന്, ഞാൻ നിങ്ങൾക്ക് നൽകിയ വേദവും ജ്ഞാനവും ഉണ്ടല്ലോ, വേദവും വഹിക്മത്തിൻ ജ്ഞാനവും അവ രണ്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഓരോ പ്രവാചകനോടും പറയാണ് വേദവും ജ്ഞാനവും നിങ്ങൾക്ക് നൽകി. എന്നിട്ടോ അങ്ങനെ നിങ്ങൾ പ്രബോധകന്മാരായിട്ട് രംഗത്ത് വന്നു, പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. എന്നിട്ട് ثم جاءكم رسول, നിങ്ങൾ പ്രബോധന പ്രവർത്തനം നടത്തി അതിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക്, ആ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് മുന്നോട്ട് പോയി. ثم പിന്നീട് ജാഅക്കും നിങ്ങളിലേക്ക് വന്നു. ആരാ വന്നത്? റസൂലുൻ, ഒരു ദൂതൻ, മറ്റൊരു പ്രവാചകൻ കടന്നു വരാൻ. എങ്ങനെയുള്ള പ്രവാചകൻ? മുസദ്ദിഖുൻ ലിമാ മഅക്കും, മുസദ്ദിഖുൻ സത്യ സാക്ഷാത്കരിക്കുന്ന ലിമ അഥവാ ഇതേ സന്ദേശത്തെ സത്യപ്പെടുത്തുന്ന ഇതേ വേദഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രവാചകൻ വന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. ല തീർച്ചയായും, തുഅ്മിനുന്ന തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കണം, ബിഹി അദ്ദേഹത്തിൽ ആ പ്രവാചകനിൽ, വലതൻസുറുന്നഹു അതേപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്യണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരുമായിട്ട് നടത്തിയ കരാർ. നിങ്ങൾ പ്രബോധന പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവാണ്, നിങ്ങളുടെ ദൗത്യം പൂർത്തിയാകുമ്പോൾ മറ്റൊരു പ്രവാചകൻ രംഗത്ത് വന്നു. അങ്ങനെ ഒരു പ്രവാചകൻ പിന്നീട് വന്നാൽ നിങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ പിന്തുണക്കുകയും സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല ആ പ്രവാചകന്മാരോട് ചോദിക്കുകയാണ്, ആ അഖറർത്തും അഖറ യുഖിറു സമ്മതിച്ചു എന്നാണ് അർത്ഥം. അഖറർത്തും നിങ്ങൾ സമ്മതിച്ചു, ആ അഖറർത്തും നിങ്ങൾ സമ്മതിച്ചുവോ എന്ന് അള്ളാഹു തആല അവരോട് ചോദിക്കുന്നു. കറാർ എന്ന വാക്ക് മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ, കറാർ അല്ലെ, കരാർ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ആശയം തന്നെയാണ്. ആ അഖറർത്തും നിങ്ങൾ ഈ കരാർ സമ്മതിച്ചുവോ? അഹൽത്തും നിങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തുവോ, സ്വീകരിക്കുകയും ചെയ്തുവോ, അലാ ദാലിക്കും അതിന്മേൽ ഉള്ളതായ, അഥവാ ആ പ്രതിജ്ഞയുണ്ടല്ലോ ആ കരാറിന്മേൽ ഉള്ള, ഇസ്രി ഇസർ ഭാരം എന്നാണല്ലോ അർത്ഥം. ഇസ്രി എന്നോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാരം നിങ്ങൾ ഏറ്റെടുത്തുവോ എന്ന് ചോദിക്കാൻ. ഇസർ നമ്മൾ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. റബ്ബന വല തഹ്മിൽ അലൈന ഇസ്റൻ, ഞങ്ങൾക്കു മേൽ ഭാരം ചുമത്തല്ലേ എന്ന് പഠിച്ചിരുന്നു. അതേ ഇസ്ര തന്നെയാണ്. അപ്പൊ ഈ ഉത്തരവാദിത്വത്തിന്റെ ഭാരം നിങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാണോ എന്നാണ് ചോദിച്ചത്. ആദ്യം കരാർ സമ്മതിച്ചുവോ എന്ന് ചോദിച്ചു, എന്നിട്ട് ഈ ഉത്തരവാദിത്വത്തിന്റെ ഭാരം എന്നിൽ നിന്ന് നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് വീണ്ടും ചോദിക്കാൻ. ആ അക്രർത്തും നിങ്ങൾ സമ്മതിച്ചുവോ, അഹൽത്തും നിങ്ങൾ സ്വീകരിച്ചുവോ, അലാദാലിക്കും ഈ കരാറിന്മേൽ നിങ്ങൾക്കുള്ള ഇസ്രി എന്നോടുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഒരു ഭാരം ഏറ്റെടുക്കാൻ നിങ്ങൾ സന്നദ്ധരായോ എന്ന് ചോദിച്ചു. കാലു, ആ സമയത്ത് പ്രവാചകന്മാരുടെ മറുപടി എന്താണ്? അവർ പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഓരോ പ്രവാചകനുമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയിട്ടുള്ള കരാറാണ്. ഇവിടെ മൊത്തത്തിൽ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അള്ളാഹു തആല കരാർ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കാല ആ സമയത്ത് പഠിച്ച തമ്പുരാൻ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഫഷ്ഹദു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുവിൻ, വ അന, ഞാനും ഉണ്ട്, മഅക്കും നിങ്ങളോടൊപ്പം, മിനഷാഹിദീൻ, സാക്ഷികളുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറയുകയാണ് അള്ളാഹു തആല. അഥവാ ഭദ്രമായ ഒരു കരാറായിട്ട്, പടച്ചോൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറായിട്ട് അത് രേഖപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഒരു കാര്യം കൂടി, ഒരു താക്കീദിന്റെ സ്വരത്തിൽ, ഫമൻ തവല്ല, തവല്ല പിന്തിരിഞ്ഞു, ഫമൻ അപ്പോൾ ആര്, തവല്ല പിന്തിരിഞ്ഞുവോ, ബഅദ ദാലിക, അതിന് ശേഷം, ഇങ്ങനെ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ആർ പിന്തിരിഞ്ഞുവോ, ഫഉലാഇക അക്കൂട്ടർ ഹുമുൽ ഫാസിഖൂൻ, അവരാണ് അധർമ്മകാരികൾ അല്ലെങ്കിൽ പാപികൾ ആയിട്ട് മാറുന്നവർ അവരാണ് എന്നും പറയുന്നു. അപ്പൊ ഇവിടെ പ്രവാചകന്മാര് പരസ്പര ബന്ധിതരാണ്. ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകൻ മുൻ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു, വരാനിരിക്കുന്ന പ്രവാചകനെ സ്വാഗതം ചെയ്യുകയും പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. അല്ലാതെ അതിൽ മറ്റൊരു വിധത്തിലുള്ള പക്ഷപാതിത്വവും പ്രകടിപ്പിക്കില്ല. ഒരു ഭരണകൂടം നിലവിൽ വരുമ്പോൾ ഒരുപക്ഷെ മുൻ ഭരണകൂടത്തെ തള്ളിപ്പറയും, അവര് കൊണ്ടുവന്ന നയങ്ങളും പദ്ധതികളൊക്കെ മാറ്റിവെച്ചിട്ട് പുതിയ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ നമ്മൾ കാണുന്നത്. എന്നാൽ അതിനു പകരമായി പ്രവാചകത്വ ശൃംഖല അന്ത്യനാൾ വരേക്കും ഒരേ നിലയിൽ മുന്നോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവയെ പരസ്പരം ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഈ പ്രവാചകത്വം പരസ്പര ബന്ധിതമല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാം? ഓരോ പ്രവാചകനും വെവ്വേറെ സന്ദേശങ്ങൾ നൽകും, അത് വേറെ വേറെ മതങ്ങളായിട്ട് മാറും എന്നതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണല്ലോ ഏകനായ അള്ളാഹുവിന്റെ ഏക മതത്തിന് പകരം പല മതങ്ങൾ ഉണ്ടായത്. അത് പ്രവാചകന്മാരുടെ കുഴപ്പമല്ല, മറിച്ച് പിൽക്കാലത്ത് വന്നിട്ടുള്ള പൗരോഹിത്യം അല്ലെങ്കിൽ അവരുടെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവര് കടത്തിക്കൂട്ടിയ സംഭവങ്ങളാണ് പല മതങ്ങളായിട്ട് സമൂഹം ഭിന്നിച്ചു പോകാനുണ്ടായ കാരണം എന്ന് മനസ്സിലാക്കാം. എല്ലാ പ്രവാചകന്മാരും ലാ ഇലാഹി ഇല്ലല്ലാഹാണ് പ്രബോധനം ചെയ്തത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിൽക്കാലത്ത് അനുയായികൾക്ക് വ്യതിചലനം സംഭവിച്ചു, അവര് ബഹുദൈവത്വത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും വരെ പോയി നമുക്ക് കാണാം. മൂസ അലിഹിസ്സലാം സത്യദീൻ പ്രബോധനം ചെയ്തു, പക്ഷെ മൂസ അലി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവര് പിന്നീട് പുതിയ മതമുണ്ടാക്കി അല്ലെ, മൂസവി മതം അല്ലെങ്കിൽ യഹൂദ മതം പിന്നീട് അവരുണ്ടാക്കി. ഈസ അലിഹിസ്ലാം യഥാർത്ഥ ഇസ്ലാമിനാണ് പ്രബോധനം ചെയ്തത്. ഈസ അലിഹിസ്ലാം നിർമ്മിച്ചതല്ല ക്രിസ്തു മതം എന്ന് പറയുന്നത്, പിൽക്കാലത്ത് അതിന്റെ വക്താക്കളായി രംഗത്ത് വന്നവർ സൃഷ്ടിച്ചിട്ടുള്ള വ്യതിചലനമാണ്. അതുകൊണ്ട് ഒരു പ്രവാചകനും ഒരു മതവും യഥാർത്ഥത്തിൽ നിർമ്മിച്ചിട്ടില്ല, അവരുടെ കാലശേഷം അനുയായികൾ ഉണ്ടാക്കിയ കൃത്രിമമായിരുന്നു മതങ്ങൾ. അവര് പൂർവപ്രവാചകന്മാരുടെ ബന്ധങ്ങളൊക്കെ അറുത്തു മാറ്റി കളഞ്ഞു. ഇതാണ് സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ പലവിധ മതങ്ങളായിട്ട് സമൂഹം ഭിന്നിച്ചു പോകുന്നു. ഇപ്പോ ഖുർആൻ ഇവിടെ ഉണർത്തുന്നത് ജൂത ക്രൈസ്തവ മതത്തിന്റെ വക്താക്കളോടാണ്, ഇതെങ്ങനെയാണ് പല മതങ്ങളായിട്ട് മാറിപ്പോയത് എന്ന്. പക്ഷേ അവര് എന്താ ചെയ്തത്? പിന്നാലെ വന്ന പ്രവാചകന്മാരെ അംഗീകരിക്കാതിരുന്നു, നേരത്തെ വന്നവരെ ഒരുപക്ഷെ അംഗീകരിച്ചു, പക്ഷെ പിന്നാലെ വന്നവരെ അവര് തള്ളിപ്പറഞ്ഞു. അന്ധമായ വംശീയതയും അന്ധമായ ദേശീയതയും സാമ്പത്തിക രാഷ്ട്രീയ നേട്ടങ്ങളും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും പൗരോഹിത്യ താല്പര്യങ്ങളൊക്കെയാണ് ആ ഒരവസ്ഥയിലേക്ക് ദൈവിക മതത്തെ മാറ്റിമറിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ അള്ളാഹു ഉണർത്തുന്നത് ദൈവിക മതം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്, അത് ധർമ്മമാണ്, അതാണ് സത്യം. അത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. അത് കറുത്തവനും വെളുത്തവനും യൂറോപ്യനും ഏഷ്യനും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിന് പ്രാദേശികവാദമൊന്നുമില്ല. ഏത് നാട്ടിൽ ജനിക്കുന്ന ആളുകൾക്കും ദൈവിക ദീൻ ഉൾക്കൊള്ളാം, ഏത് കാലത്ത് ജനിക്കുന്നവർക്കും ഉൾക്കൊള്ളാം. അത്രയും വിശാലമായ പൊതു നന്മ ഉദ്ദേശം കൊണ്ടാണ് ദൈവിക മതങ്ങൾ അവതരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മതം ഉത്ഭവിച്ച നാടോ പ്രദേശമോ അല്ലെങ്കിൽ കാലഘട്ടമോ ഒന്നുമല്ല പ്രസക്തം. ഇന്നും പറയുന്നില്ലേ അത് ഇസ്ലാം 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതരായ ആളുകൾക്ക് വേണ്ടി അവതരിച്ചതാണ്, ഇത് പരിഷ്കൃതരായ നമ്മൾ എന്തിനു പിന്തുണക്കണം എന്നൊക്കെ പറയുന്ന അവസ്ഥ കാണാം. അതല്ല, കാലം കൊണ്ട് പഴഞ്ചനാണോ എന്നുള്ളതല്ല, മറിച്ച് നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുമോ, ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിന് യോജിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത്. അതിൽ സത്യമുണ്ടോ, നീതിയുണ്ടോ, ധർമ്മമുണ്ടോ, ഇത് മറക്കുമ്പോഴാണ് ഓരോ നാട്ടിലും ഓരോ മതങ്ങളും ഓരോ ചിന്താഗതിയും രൂപപ്പെട്ടു വരുന്നത്. ഇത് പരസ്പര പകയും വിദ്വേഷവും ഉണ്ടാക്കുന്നു, അസഹിഷ്ണുത സൃഷ്ടിക്കുന്നു. മാത്രമല്ല അത് നിരീശ്വരവാദികൾക്കും നിർമ്മതവാദികൾക്കൊക്കെ മതത്തെ തള്ളിപ്പറയാനുള്ള ന്യായമായിട്ട് മാറുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ഈ അവസ്ഥ സംഭവിക്കരുത്. പ്രവാചകന്മാർ പിൽക്കാലത്ത് വരുമ്പോ മുൻ പ്രവാചകൻ എന്ത് ചെയ്യണം? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു, പിന്നീട് വരുന്ന പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യണം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഒരു പേജുമായിട്ട് ഒരു കടലാസുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നുണ്ട്. എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു, റസൂലെ ഇതാ തൗറാത്തിൽ നിന്നുള്ള ഒരു ഭാഗം. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണ്? വല്ലാഹി, ഇന്ന് മൂസ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്നുവെങ്കില് എന്നെ പിന്തുടരുക, പിന്തുണക്കുക എന്നതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ചെയ്യുവാനില്ല എന്ന് പറയുന്നു. ഇപ്പൊ മുൻ പ്രവാചകന്റെ കാലം അവസാനിച്ചു, പുതിയ പ്രവാചകൻ ആഗതനായി എന്നുള്ളതാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിജ്ഞ പൂർവ്വ പ്രവാചകന്മാരിൽ നിന്നൊക്കെയും അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നീട് വരുന്ന പ്രവാചകനെ പിന്തുണക്കണം എന്നുള്ള പ്രതിജ്ഞ വാങ്ങാതിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ഒരു പ്രവാചകൻ വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അള്ളാഹു തആല ഇങ്ങനെ ഒരു കരാർ സ്വീകരിച്ചിട്ടില്ല. അതേസമയത്ത് പൂർവ്വ പ്രവാചകന്മാരെ എല്ലാം അംഗീകരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിരന്തരം ആഹ്വാനം ഉണ്ടായിട്ടുണ്ട്. ആമനർ റസൂല് നമ്മൾ പഠിച്ചില്ലേ? ആമനർ റസൂല് ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലെ. എല്ലാ വേദങ്ങളും എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചാൽ, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം എന്താ സംഭവിക്കാം? ഒന്നും സംഭവിക്കില്ല. പിന്നീട് സ്വഹാബത്തുണ്ട്, താബിഈങ്ങളുണ്ട് അല്ലെ, അതാണല്ലോ ചരിത്രം. ആ ഹജ്ജത്തുൽ വിദാഇൽ, വിടവാങ്ങൽ ഹജ്ജിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചില്ലേ, അലാ ഹൽ ബല്ലഗ്തുക്കും, ഞാൻ നിങ്ങൾക്ക് സന്ദേശം എത്തിച്ചു തന്നില്ലയോ? ബലാ ഷഹീദിന, അതേ റസൂലെ, ഞങ്ങൾ അതിന് സാക്ഷികളാണ് എന്നവർ പറയുന്നുണ്ട്. എങ്കിൽ ഇവിടെ ഹാജറുള്ളവർ ഹാജർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കും. അള്ളാഹുമ്മഷ്ഹദ്, അള്ളാഹുവെ നീ ഇതിന് സാക്ഷിയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് തിരിച്ചുപോയത്. അത് നമ്മളാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ആ നമ്മൾ എന്താവണം? പ്രവാചകന്മാർ സ്വീകരിച്ച അതേ നിലപാട് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നവരാവേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും വ്യതിചലിക്കുകയോ പരസ്പരം തള്ളിപ്പറയുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുകൂടി ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ അല്ലാഹു തആല പ്രത്യേകം പറയുന്നുണ്ടല്ലോ, സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പമുള്ള ഈ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തുന്ന പ്രവാചകൻ വന്നാൽ എന്ന് പറയുന്നുണ്ട്. പൂർവപ്രവാചകൻ വരാൻ പോകുന്ന പ്രവാചകനെ അംഗീകരിക്കണം എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് പറയുന്നത്. വരാൻ പോകുന്ന പ്രവാചകൻ പൂർവവേദങ്ങളെ സത്യപ്പെടുത്തുന്ന ആളായിരിക്കും. അതാണ് സത്യപ്രവാചകന്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ കരാറ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഫഷ്ഹദു, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തു, വ അന മഅകും മിന ഷാഹിദീൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായിട്ടുണ്ട്. കരാറിലെ മറുകക്ഷി അല്ലാഹു ആണ് എന്നത് ഈ കരാറിന്റെ ഗൗരവം കൂടുതൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് അല്ലാഹു തആല താക്കീദിന്റെ സ്വരത്തിൽ പറഞ്ഞു, ഫമൻ തവല്ല ബഅദ ദാലിക്, ഇങ്ങനെ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാലോ, ഫ ഉലായികഹുൽ ഫാസിഖൂൻ, അവരാണ് ഫാസിഖുകൾ എന്ന് പറഞ്ഞത്. ശരിക്കും ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അകക്കാമ്പ് നഷ്ടപ്പെട്ടു പോയതിനാണ് ഫിസ്ഖ് എന്ന് പറയാം. വെറും പുറന്തോട് മാത്രമാണല്ലോ അപ്പൊ ബാക്കിയുണ്ടാ, കത്ത് നഷ്ടപ്പെട്ട കവറ് പോലെ എന്ന് പറയാം. ആ ഒരവസ്ഥയാണ് പിന്നെ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അകം പൊള്ളയായ അവസ്ഥയിലാണ് അവരുണ്ടാവുക. അതിനാൽ പൂർവപ്രവാചകന്മാരെയും പിന്നീട് വരുന്ന പ്രവാചകന്മാരെയും ഒരുപോലെ അംഗീകരിക്കണം എന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. വഇദ് അഖദല്ലാഹു, അല്ലാഹു സ്വീകരിച്ച സന്ദർഭം, മീഥാഖ്, കരാർ, അന്നബിയീന, പ്രവാചകന്മാരുടെ കരാർ, ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് ഞാൻ വേദഗ്രന്ഥവും തത്വജ്ഞാനവും നൽകിയിരിക്കുന്നു. സുമ്മ ജാഅക്കും, പിന്നീട് നിങ്ങളിലേക്ക് വരുന്നു, റസൂലുൻ, ഒരു ദൂതൻ, മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പമുള്ള വേദത്തെയും സന്ദേശത്തെയും സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ വന്നെങ്കിൽ, ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ ആ പ്രവാചകനിൽ തീർച്ചയായും വിശ്വസിക്കണം. വല തൻസുറുന്നഹു, ആ പ്രവാചകനെ സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്യണം. ഖാല, എന്നിട്ട് അല്ലാഹു തആല അവരോട് ചോദിച്ചു, പ്രവാചകന്മാരോട്, ആ അഖറർത്തും, നിങ്ങൾ സമ്മതിച്ചുവോ? വ അഹൽതും അലാ ദാലിക്കും ഇസ്രി, ഈ പ്രതിജ്ഞയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോടുള്ള ബാധ്യത സ്വീകരിച്ചുവോ എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ പ്രവാചകന്മാരൊക്കെ മറുപടി പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഖാല, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫഷ്ഹദു, എങ്കിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുവിൻ, ആ കരാറിന് സാക്ഷികളാകുവിൻ. വ അന മഅകും മിന ഷാഹിദീൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷികളിൽ പെട്ടവനാണ്. ഫമൻ തവല്ല, ആർ പിന്തിരിയുന്നുവോ, ബഅദ ദാലിക, ഈ കരാറിന് ശേഷം, ഫ ഉലായിക, അവർ തന്നെയാണ്, ഹുമുൽ ഫാസിഖൂൻ, ധിക്കാരികൾ, പാപികൾ. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദൃഢപ്രതിജ്ഞ സൂചിപ്പിച്ചതിന് ശേഷം ആ പ്രതിജ്ഞ ലംഘിച്ചാൽ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ഈ പ്രതിജ്ഞ യഥാർത്ഥ ഇസ്ലാമിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നതുകൂടിയാണല്ലോ. എല്ലാ പ്രവാചകന്മാരും ഒരേ സന്ദേശമാണ് അവതരിപ്പിക്കുന്നത്, അതിൽ ഭിന്നതയില്ല എന്നുണർത്താണ്. എന്നാൽ ഈ കരാറിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോയാൽ എന്താ സംഭവിക്കാം? അവർ പുതിയ ദീൻ നിർമ്മിക്കുന്ന അവസ്ഥയാണ്, പുതിയ മതം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാണ് അല്ലാഹു ഉണർത്താൻ പോകുന്നത്. അത് ഒരു ചോദ്യ ശൈലിയിൽ, ഒരു അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യശൈലിയിലാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, ഇസ്ലാമിനെ ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് കൂടിയാണ് 83. ആ ഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, ആ ചോദ്യമാണ്, ആണോ ഫഗൈറ, ഗൈർ അല്ലാത്തത്, കൂടാതെയുള്ളത്. ആ ഫഗൈറ, അപ്പോ അല്ലാത്തതിനെയാണോ, ദീനില്ല, അള്ളാഹുവിന്റെ ദീൻ അല്ലാത്തതിനെയാണോ, യബ്ഗൂൻ അവർ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്, അവർ കാംക്ഷിക്കുന്നത്, ആരായിരിക്കും ഇവിടെ അവര്? വേദക്കാരാണ്, വേദക്കാരെ കുറിച്ചാണല്ലോ പരാമർശങ്ങൾ. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്. വലഹു, അവന് ഉണ്ട്, ആർക്ക്? അള്ളാഹുവിന്. വലഹു, അവന് ആയിരിക്കെ. അസ്ലമ, അസ്ലമ വഴിപ്പെട്ടു, കീഴ്പ്പെട്ടു, സമർപ്പിച്ചു എന്നൊക്കെയാണല്ലോ അർത്ഥം. മുസ്ലിം സമർപ്പിതനാണ്. വലഹു അസ്ലമ, അവന് സമർപ്പിതമായിരിക്കെ. മൻ, ആരോ, ഒരാൾ, ഏതോ ഒന്ന്. ഫി സമാവാത്, ആകാശങ്ങളിലുള്ളവയൊക്കെയും. വൽ അർ, ഭൂമിയിൽ ഉള്ളവയും. ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളും അവന് മാത്രം കീഴ്പ്പെട്ടിരിക്കെ. അവർ അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ ആഗ്രഹിക്കുന്നത്, തേടുന്നത്? വല്ലാത്തൊരു ചോദ്യമാണിത്. അഫഹൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ തേടുന്നത്? വലഹു അസ്ലമ മം ഫി സമാവാത്തി വൽ അർദ്, അവിടെ വാവ് വാവുൽ ഹാൽ എന്ന് പറയും, ഒരു സന്ദർഭത്തെ, ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുകയാണ്. വലഹു അസ്ലമ, അവന് കീഴ്പ്പെട്ടിരിക്കെ. മം ഫി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവയൊക്കെയും അവന് അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കെ. അവർ, അഥവാ ഈ മനുഷ്യന്മാർ, ഈ വേദക്കാർ എന്താണ് അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെ തേടുന്നത് എന്നാണ് പഠിച്ചവന്റെ ചോദ്യം. എങ്ങനെയാണ് ആകാശഭൂമികൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടത്? തൗഅം വ കർഹൻ, തൗഅൻ സ്വമേധയ, അല്ലെങ്കിൽ ബോധപൂർവം വഴങ്ങുന്നവരായ അവസ്ഥയിലാണ് ഉള്ളത്. വ കർഹൻ, നിർബന്ധിതമായ അവസ്ഥയിലും ആകാശഭൂമികൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. വ ഇലൈഹി യുർജഊൻ, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെയാണ്, യുർജഊൻ, അവർ മടക്കപ്പെടാൻ പോകുന്നത് അവനിലേക്ക് തന്നെയാണ്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരാശയം, നാല് കാര്യങ്ങൾ അല്ലാഹു തആല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ, ജീവിതക്രമത്തെയാണോ അവർ കാംക്ഷിക്കുന്നത്. രണ്ടാമത്തേത് വലഹു അസ്ലമ മം ഫി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളിലുള്ളവയൊക്കെയും അള്ളാഹുവിന് സമർപ്പിതമായിരിക്കെ. മൂന്നാമത്തേത് എങ്ങനെയാണ് ആകാശഭൂമി പടച്ചവന് മുമ്പിൽ കീഴ്പ്പെട്ടത്? തൗഅം വ കർഹൻ, സ്വമേധയാലും നിർബന്ധിതമായും. വ ഇലൈഹി യുർജഊൻ, നാലാമത്തെ ആശയം, അവങ്കലേക്കാണ് അവർ മടക്കപ്പെടുന്നത്, അഥവാ പരലോകബോധമാണ് ഉദ്ദേശിക്കുന്നത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, കഴിയുമെങ്കിൽ കാണാതെ പഠിക്കാൻ ശ്രമിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഇസ്ലാം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാറില്ല, അല്ലെ? ഈമാൻ കാര്യമാണോ, ഇസ്ലാം കാര്യമാണോ, നിസ്കാരം പറയണോ, എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവില്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് ഈ ആയത്തിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വേദക്കാരെ മുൻനിർത്തിയാണ് പഠിച്ചോൻ ഇത് പറയുന്നത്. ഒരു പ്രവാചകനെ മറ്റൊരു പ്രവാചകൻ തള്ളി പറഞ്ഞാൽ, ഒരു പ്രവാചകനെ മതത്തിന്റെ ആളുകൾ തള്ളി പറഞ്ഞാൽ എന്താ സംഭവിക്കാം? അവര് മറ്റൊരു മതം നിർമ്മിക്കുന്നു എന്ന് വേണം അതിനെ പറയാൻ. അള്ളാഹുവിന്റെ ദീനിനെയാണ് അവർ തള്ളി പറയുന്നത്. അതാണ് ഇങ്ങനെ ചോദ്യം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഉദാഹരണത്തിന്, മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം ഈസാ അലൈഹി ഇസ്ലാം വന്നല്ലോ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവർ ഈസാ അലൈഹി ഇസ്ലാമിനെ തള്ളി പറഞ്ഞു. അപ്പോ പിന്നെ അവരെന്തായി? അവര് പുതിയ മതത്തിന്റെ ആൾക്കാരായി, അവർ യഹൂദ മതത്തിന്റെ ആൾക്കാരായി, അല്ലേ? അതേപോലെ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞു. അപ്പൊ അവര് പുതിയ മതത്തിന്റെ ആൾക്കാരായി. ക്രൈസ്തവ സമൂഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞു. അപ്പൊ അവര് പുതിയൊരു മതം നിർമ്മിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അള്ളാഹു തആല ഈ ശൈലിയിൽ ചോദിക്കുന്നത്. ദീനുള്ള, ഒരുപാട് നമ്മൾ പഠിച്ചതാണ് ദീൻ എന്ന പ്രയോഗം. ദീനിന് മതം എന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട്, അനുസരണം എന്ന് പറയും, പിന്നെ പ്രതിഫലം, മാലിക് യൗമിദ്ദീനിൽ പ്രതിഫലമാണ്. ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഖുർആൻ മൊത്തം നമ്മൾ ദീനിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ജീവിത വ്യവസ്ഥ, ജീവിത ക്രമം എന്നതാണ് ദീൻ എന്നതിൻ്റെ സമ്പൂർണമായ ആശയം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. ഒരു കോഡ് ഓഫ് ലൈഫ്, കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് എന്ന് പറയില്ലേ, ഒരു സമ്പൂർണ്ണ ജീവിത നിയമ വ്യവസ്ഥയാണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മുകളിൽ നിന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു കാര്യം, അനുസരിക്കൽ നിർബന്ധമായ ഒരു കാര്യം, അല്ലെങ്കിൽ ആ നിലക്ക് മുകളിൽ നിന്ന് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം താഴെയുള്ളവർ അനുസരിക്കാം, ആ നിലക്കുള്ള ഒരു നിയമക്രമം, അതുപോലെ ഒരു നിയമസംഹിത, ആചാരക്രമം, അതിനൊക്കെയാണ് നമുക്ക് ദീൻ എന്ന് പറയാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിൻ്റെതല്ലാത്ത ദീൻ എന്ന് പറയുമ്പോൾ സ്വയം നിർമ്മിച്ച ദീനായിരിക്കും. ഭൗതികവാദങ്ങൾ, പലതരത്തിലുള്ള ആശയങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും ദൈവികമായ അവസ്ഥയിലേക്ക് അത് മാറണമെങ്കിൽ പഠിച്ചോൻ പഠിപ്പിച്ചതായിരിക്കണം. അള്ളാഹു പഠിപ്പിച്ചത് മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവിക ദീൻ എന്നത്. ബാക്കിയൊക്കെ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യൻ പല പല സിദ്ധാന്തങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതല്ല, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ. അപ്പൊ സ്വന്തമായിട്ട് മതവും ആശയങ്ങളും ചിന്താഗതികളും പ്രത്യയശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവാണോ അവര്? അതേസമയത്ത് ഈ ലോകം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, വലഹു അസ്ലമ മംഫിസ് സമാവാത്തി വൽ അർദി തൗഅൻ വകർഹൻ. അത് വല്ലാത്തൊരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിലെ. എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആകാശഭൂമികൾ അള്ളാഹുവിന് മുമ്പിൽ അസ്ലമ എന്ന് പറഞ്ഞാൽ മുസ്ലിമായിരിക്കുന്നു എന്നാണ് അല്ലെ. സൂര്യൻ മുസ്ലിമാണോ എന്ന് ചോദിച്ചാല് നമ്മൾ സെൻസസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ സൂര്യൻ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിം OBC എന്നൊന്നും എഴുതിയത് കാണൂലല്ലോ. ശരിക്കും എന്താണ് സൂര്യൻ? ഖുർആന്റെ ഭാഷയിൽ വലഹു അസ്ലമ, അവന് കീഴ്പ്പെട്ടിരിക്കുന്നു സൂര്യൻ. കാരണം സൂര്യൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു നിയമക്രമമുണ്ട്, അത് പാലിച്ചുകൊണ്ടാണ് സൂര്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സൂര്യൻ മുസ്ലിമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രകൃതിയിലെ എല്ലാം അങ്ങനെയായിരിക്കും. പൂവും പൂമ്പാറ്റയും അല്ലെ, മരങ്ങളും ഫലങ്ങളും മൃഗങ്ങളും പക്ഷികളും അതുപോലെ നക്ഷത്ര ഗോളങ്ങളും എല്ലാം പടച്ചതമ്പുരാന്റെ കൽപ്പന പാലിച്ചല്ലേ നിലകൊള്ളുന്നത്? അതാണ് വലഹു അസ്ലമ മംഫിസ് സമാവാത്തി വൽ അർദ്. ഇപ്പൊ ഒരു മാവ് എടുത്തു നോക്ക് നിങ്ങള്, മാവിന്റെ ആദ്യത്തെ മാവിൻ കുഞ്ഞിനോട് പടച്ചോൻ നൽകിയ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാവും. നീ ജീവജാലങ്ങൾക്ക് നല്ല പഴുത്ത് മുഴുത്ത മധുരമുള്ള മാമ്പഴം കൊടുക്കണം അല്ലെ, തണല് നൽകണം, മാവിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കണം, വിറക് നൽകണം എന്നൊക്കെ കൽപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും മാവിൽ മാങ്ങ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, ചക്ക ഉണ്ടാകുന്നില്ല. ചക്ക ഉണ്ടാവണമെങ്കിൽ കൃത്രിമം പഠിച്ച മനുഷ്യൻ അതിൽ കൊണ്ടുപോയിട്ട് ബഡ് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പൊ മാവ് ഇപ്പോഴും മാവ് തന്നെയാണ്, പടച്ചോൻ കൽപ്പിച്ച അതേ രൂപത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ പ്രകൃതിയിലെ എല്ലാം അങ്ങനെ തന്നെയാണ്. സൂര്യന്റെ ചലനം അല്ലെ, വളരെ കൃത്യമായിട്ട് ദിനരാത്രങ്ങൾ സംഭവിക്കുന്നില്ലേ, നിരന്തരം ഹർത്താലും ബന്ധുവൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ നാട്ടില് സൂര്യൻ പണി മുടക്കിയിട്ടില്ല ഇതുവരെ. അത് കൃത്യമായിട്ട് പടച്ചോന്റെ കൽപ്പന അനുസരിച്ച് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വലഹു അസ്ലമ അല്ലെ, അവന് സമർപ്പിച്ചിരിക്കുന്നു, അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മംഫി സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളിലെ സകല ചരാചരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു തആല. അപ്പൊ ഇസ്ലാം എന്നത് നമ്മൾ മനസ്സിലാക്കണം, ചില വാക്കുകൾ ചൊല്ലി പറയലല്ല, ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുക എന്നതിനും അപ്പുറത്ത് എന്താണ്, പ്രകൃതിയെപ്പോലെ നമ്മളും പടച്ചോന് സമർപ്പിക്കുക എന്നതാണ്. പ്രകൃതിയെപ്പോലെ മുസ്ലിം ആവുക. ശുദ്ധ പ്രകൃതി എന്ന് പറയില്ലേ, നല്ല തെളിഞ്ഞ നീല ആകാശം, അതുപോലെ ശുദ്ധവായു അല്ലെ, നല്ല നീല നിറമുള്ള നീല സമുദ്രം, തെളിഞ്ഞ സമുദ്രങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. മനുഷ്യൻ തന്നെയാണ് പലപ്പോഴും അതിലൊക്കെ കലർപ്പുണ്ടാക്കുന്നത്. ഈ പ്രകൃതിയിലെ എല്ലാം, ഒരു പൂവിലേക്ക് നോക്കൂ, എന്തൊരു വിശുദ്ധിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. എന്താ കാരണം? വലഹു അസ്ലമ, അവന് കീഴ്പ്പെട്ടിരിക്കുകയാണ് ഈ പ്രകൃതി. എന്നിട്ട് അള്ളാഹു പറയാണ് തൗഅൻ വകർഹൻ, രണ്ട് പ്രയോഗങ്ങൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഅൻ എന്ന് പറഞ്ഞാൽ അനുസരണം, വിധേയത്വം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വയം അനുസരിക്കുക, ഇത്താഅത്ത്, താഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അനുസരണമാണ്. അപ്പൊ തൗഇന്റെ നേരെ എതിർവാക്കാണ് കറുക്ക്, നിർബന്ധിക്കുക എന്നതാണ്. അപ്പൊ താഅത്ത് എന്ന് പറഞ്ഞാല് ബോധപൂർവം ഒരാള് സ്വയം സന്നദ്ധനായിട്ട് ഒരു കാര്യം ചെയ്യുക, സ്വയം ഒരു കാര്യത്തിന് വഴങ്ങിക്കൊടുക്കുക എന്നതാണ് തൗഅ. അപ്പൊ അനുസരിക്കാനും ധിക്കരിക്കാനും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യം, ആ കാര്യത്തില് നല്ലതിനെ തിരഞ്ഞെടുക്കുക, അതാണ് ശരിക്കും തൗഇ എന്ന് പറയുന്നത്, അനുസരിക്കുക എന്നത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർഹ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ വിപരീതമാണ്, നിർബന്ധിക്കുക, ബലാത്കാരം സൃഷ്ടിക്കുന്ന ഉണ്ടാക്കിയെടുക്കുന്ന അനുസരണത്തിനാണ് കർഹ് എന്ന് പറയുക. കരിഹ എന്ന വാക്കിന് വെറുത്തു എന്നർത്ഥമുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ നമ്മൾ പഠിച്ചതാണ്, ദീനിൽ ബലാത്കാരമില്ല, നിർബന്ധമില്ല എന്ന് പഠിച്ചിരുന്നു. ഇപ്പൊ ധിക്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത, അതിന് നമുക്ക് കഴിവും ശേഷിയും ഇല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ അനുസരിക്കുന്നതിനാണ് കർഹ് എന്ന് പറയാം. അവിടെ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതിരിക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന്, കണ്ണുകൊണ്ടേ കാണാൻ കഴിയും അല്ലെ, മൂക്കുകൊണ്ട് കാണാൻ ഒരാൾ ശ്രമിച്ചാൽ നടക്കോ? സാധ്യമല്ല. അപ്പൊ അതെന്താണ്? അത് കർഹാണ് അല്ലെ, നമുക്ക് അതിനെ ധിക്കരിക്കാൻ കഴിയില്ല, നമുക്കതിൽ സ്വാതന്ത്ര്യമില്ല, ചോയ്സ് ഇല്ല. ഞാൻ മൂക്കുകൊണ്ടാണ് ഇന്നു മുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അയാൾ അന്ധനായി എന്നല്ലേ അതിന്റെ അർത്ഥം? അതാണ്. അപ്പൊ അത് ശരിക്കും കർഹാണ്. പക്ഷേ കണ്ണുകൊണ്ട് എന്ത് കാണണം കാണരുത്, ഇതാരാ തീരുമാനിക്കാം? ഇത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും നിങ്ങൾക്കുണ്ട് അല്ലേ. അള്ളാഹു തന്നത് തന്നെയാണ് കണ്ണുകൊണ്ട് എന്ത് കാണണം കാണരുത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തആല എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് തൗഇ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. കണ്ണുകൊണ്ട് എന്ത് കാണണം കാണരുത്, നല്ലത് കാണണോ ചീത്ത കാണണോ, ധിക്കരിക്കാനും അനുസരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ടും നമ്മൾ നല്ലത് മാത്രം കാണാൻ കണ്ണ് ഉപയോഗിക്കുമ്പോൾ സ്വമേധയാ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് നമ്മൾ വഴിപ്പെടുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം. നമ്മുടെ ജീവിതം മൊത്തം അങ്ങനെയാണ്, രണ്ട് വശമുണ്ട്. ഒന്ന് നിർബന്ധിതമായി അനുസരിക്കേണ്ടതാണ്, പ്രകൃതി നിയമങ്ങൾ എന്ന് പറയില്ലേ, കണ്ണ് മൂക്ക് നാക്ക് കൈ കാലുകൾ ഇവ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്നത് പ്രകൃതിപരമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റൂ. കാലുകൊണ്ടേ നടക്കാൻ പറ്റും, കൈ കൊണ്ട് നടക്കാൻ പറ്റൂല, കാതുകൊണ്ടേ കേൾക്കാൻ പറ്റും. ഇത് കർഹാണ്, നിർബന്ധിതമായും പടച്ചോന്റെ നിയമത്തെ അനുസരിച്ചേ പറ്റൂ. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും യുക്തിവാദിയായാലും ഏത് മതക്കാരനായാലും അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമുണ്ട്. അതെന്താണ്? അതാണ് തൗഇ. ഞാൻ ചെയ്യണോ ചെയ്യേണ്ടതില്ലേ? ഒരു ഗ്ലാസ്സിൽ പാലും ഒരു ഗ്ലാസ്സിൽ മദ്യവും വെച്ചാൽ ഏത് കുടിക്കണം എന്ന തീരുമാനം എന്റേതാണ്. എനിക്ക് തീരുമാനിക്കാം, പക്ഷേ എങ്ങനെ കുടിച്ചാലും ഇലൈഹി യുർജഉൻ, അവന്റെ അടുക്കലേക്ക് നമ്മൾ മടക്കപ്പെടും. ആ ബോധ്യം ഉണ്ടാവണം അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഒരു വിചാരണ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ താൽക്കാലികമായി അള്ളാഹു നമുക്ക് എന്ത് തന്നു? ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തരുത് എന്നതാണ്. അപ്പൊ നമ്മൾക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തെ അനുസരിക്കുമ്പോൾ അതിനെ താഅത്ത് എന്ന് പറയാം. അത് തന്നെയാണ് ശരിക്കും ഇബാദത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നോമ്പെടുക്കുമ്പോൾ സംഭവിക്കുന്ന അതാണ്. നമുക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാതിരിക്കാം, നോമ്പുകാരനായിട്ട് പുറമേ കാണിച്ച് ഭക്ഷണം കഴിച്ച് നടക്കാം അല്ലേ. പക്ഷേ നമ്മൾ സ്വമേധയ, ഞാനും എന്റെ പടച്ചോനും മാത്രം അറിയുന്ന അവസ്ഥയിൽ നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിന് മാത്രമുള്ള അനുസരണമായിട്ട് അത് മാറുന്നു. അത് തന്നെയാണ് ശരിക്ക് ഇബാദത്ത് എന്ന് പറയുന്ന കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തെ തന്നെ സംവിധാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു വിഷയമാണ്. തൗഅം വ കർഹൻ എന്ന പ്രയോഗം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളും എങ്ങനെയാണ്? കർഹാണ് അല്ലെ, നിർബന്ധിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ കാലത്ത് ഉണർന്നില്ലെങ്കിലും സൂര്യൻ ഉദിച്ചിരിക്കും, അത് വൈകുന്നേരമാകുമ്പോൾ അത് അസ്തമിച്ചിരിക്കും. ഇത് ലോകാരംഭം മുതൽ ഖിയാമത്ത് നാളിന്റെ തുടക്കം വരെയും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കൂലേ. ഇദശംസു കുവ്വിറത്ത്, സൂര്യൻ ചുരുട്ടപ്പെട്ടാൽ അതിന്റെ വെളിച്ചം അണഞ്ഞു പോകുന്നത് വരെയും, അള്ളാഹു നിശ്ചയിച്ച സമയം വരെയും സൂര്യൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതേപോലെ പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇതിനെ ഖുർആൻ ചിലയിടങ്ങളില് സുജൂദ് എന്നും തസ്ബീഹ് എന്നും ഒക്കെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഏഴ് ആകാശങ്ങളും ഭൂമിയും അതുപോലെ തന്നെ അവയിലെ സകല ചരാചരങ്ങളും തുസബ്യഹു ലഹു, അള്ളാഹു തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും തസ്ബീഹ്? മാവിന്റെ തസ്ബീഹ് എന്താണ്? മനുഷ്യർക്ക് മാമ്പഴം നൽകുക അല്ലെ, ജീവജാലങ്ങൾക്ക് മാമ്പഴം നൽകുക, തണൽ നൽകുക. ഇങ്ങനെ അള്ളാഹു അതിനോട് കൽപ്പിച്ചത് എന്താണോ അതാണ് അതിന്റെ തസ്ബീഹ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവെ സ്തുതിച്ച് പ്രകീർത്തിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. വലാക്കിൻ, പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാവില്ല. നമുക്ക് പരിചയമുള്ള തസ്ബീഹ് നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ ശബ്ദത്തിൽ പറയലും അല്ലെങ്കിൽ മനസ്സിൽ ഉൾക്കൊള്ളലും ആയിരിക്കും. അതേസമയത്ത് അവയ്ക്ക് നാവുണ്ടോ എന്ന് ചോദിച്ചാൽ, മാവിന് നാവുണ്ടോ എന്ന് ചോദിച്ചാൽ ആവില്ല, അവ അങ്ങനെ ശബ്ദിക്കുന്നില്ല. പക്ഷേ അവയുടെ ദൗത്യം അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കുന്നു, അതാണ് ശരിക്കും തസ്ബീഹ് എന്ന് പറയുന്നത്. ആ തസ്ബീഹ് അവ കൃത്യമായി തന്നെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ സൂറ അൽ ഹജ്ജ് 18-ാമത്തെ ആയത്തില് അവയെല്ലാം സുജൂദ് ചെയ്യുന്നു എന്നാ പ്രയോഗിച്ചത്. വകസീറു മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും, മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന് അങ്ങനെ അങ്ങ് സുജൂദ് ചെയ്യുന്നില്ല. എന്താ കാരണം? മനുഷ്യന് തൗഉള്ളത് കൊണ്ടാണ്, സ്വയം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് അനുസരിക്കാം അനുസരിക്കാതിരിക്കാം, അനുസരിക്കലാണ് ഉത്തമം. അങ്ങനെ മാറി നിൽക്കുന്ന മനുഷ്യരുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പ്രകൃതിയെപ്പോലെ മുസ്ലിം ആവുക എന്നാണ് പടച്ചതമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. വ ഇലൈഹി യുർജഅവൻ. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അനുസരിക്കാം അനുസരിക്കാതിരിക്കാം എന്ന സ്വാതന്ത്ര്യം എല്ലാ കാലത്തേക്കും ഉള്ളതല്ല, അതിന് പരിധിയുണ്ട്. ഈ ലോകത്ത് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ മാത്രം അള്ളാഹു നൽകിയ ഒരു അവസരമാണത്. അതല്ലാതെ ഒരിക്കലും അത് അങ്ങനെ തന്നെ ആകാം എന്നല്ല പറയുന്നത്. നാളെ പരലോകത്തെത്തുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല തീർച്ചയായും നമ്മെ വിചാരണക്ക് വിധേയമാക്കും. വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നതാണ്. അപ്പൊ ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, ആ ആണോ ഫഗൈറ, അപ്പോൾ അല്ലാത്തതിനെയാണോ, ദീനില്ല അള്ളാഹുവിന്റെ ദീൻ അല്ലാത്തതിനെയാണോ, യബ്ഗൂൻ അവർ ആഗ്രഹിക്കുന്നത്, അവർ കാംക്ഷിക്കുന്നത്, അവർ പുതിയ മതം നിർമ്മിക്കാൻ പോവാണോ എന്നർത്ഥം. വലഹു, അവന് ആയിരിക്കെ, അസ്ലമ കീഴ്പ്പെട്ടിരിക്കെ, സമർപ്പിതമായിരിക്കെ, മൗഫി സമാവാത്തി വൽ അർദ്, ആകാശ ഭൂമികളിലുള്ള സകലതും അവന് മാത്രം കീഴ്പ്പെട്ടിരിക്കെ, അവർ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെ ആഗ്രഹിക്കുന്നത്? തൗഅൻ വകർഹൻ, ആകാശ ഭൂമികൾ എങ്ങനെ കീഴ്പ്പെട്ടത്? തൗഅൻ സ്വമേധയാലും, വകർഹൻ നിർബന്ധിതമായ അവസ്ഥയിലും കീഴ്പ്പെട്ടിരിക്കുന്നു. വ ഇലൈഹി യുർജഊൻ, അവങ്കലേക്ക് തന്നെയാണ് അവർ മടക്കപ്പെടുന്നതും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇസ്ലാം എന്നത് പാരമ്പര്യമായി കിട്ടുന്ന ഒന്നിന്റെ പേരല്ല. റബ്ബന വജഅൽന മുസ്ലിമൈനി ലക്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും പുത്രൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും പ്രാർത്ഥന നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഞങ്ങളെ നിനക്ക് മുസ്ലിങ്ങളാക്കണമേ, സമർപ്പിതരാക്കണമേ, പ്രവാചകന്മാരാ പ്രാർത്ഥിച്ചത്. അപ്പൊ അത് ഒരു കോളം പൂരിപ്പിച്ചാൽ, ഇസ്ലാം മുസ്ലിം എന്ന് പൂരിപ്പിക്കുന്നത് കൊണ്ട് കിട്ടുന്നതല്ല. ഒരു വാക്ക് ചൊല്ലുന്നതിനും അപ്പുറത്ത് ജീവിതത്തെ പരിപൂർണമായും അള്ളാഹുവിന് വിധേയമാക്കുമ്പോഴാണ് നമ്മളിലെ ഇസ്ലാം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അത് സ്വമേധയായ അവസ്ഥയിലും നിർബന്ധിതമായ അവസ്ഥയിലും പടച്ചോന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കണം എന്ന് ഈ ആയത്ത് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പടച്ചതമ്പുരാൻ ഈ നിലയില് ഖുർആനിക വചനങ്ങളെ വളരെ കൃത്യതയോടുകൂടിയിട്ട് അതിൻ്റെ അകക്കാമ്പ് ചികഞ്ഞെടുത്തുകൊണ്ട് പഠിക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചവനെ, നിന്റെ കലാമിനെ അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. പടച്ചവനെ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. പടച്ചവനെ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് റബ്ബെ, എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. ലോകം മുഴുവനും സ്തംഭിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പടച്ചവനെ ഈ മഹാമാരിയിൽ നിന്ന് ലോകത്തെ കാത്തുരക്ഷിക്കണേ റബ്ബെ. ഞങ്ങളിൽ നിന്ന് അകാലത്തിൽ മൺമറഞ്ഞു പോയ, നിന്നിലേക്ക് നിന്റെ വിളിക്കുത്തരം ചെയ്ത ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് റബ്ബെ, അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, രോഗികളായവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ റബ്ബെ. പടച്ചവനെ, ഈ അനുഗ്രഹീതമായ മാസത്തിലെ പുണ്യകരമായ നിമിഷങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ നാഥ. ഞങ്ങളോട് കരുണ ചെയ്യണേ റബ്ബെ. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥ. പഠിച്ചവനെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ നാഥ. പഠിച്ചവനെ ലോകത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രയാസങ്ങളിൽ നിന്ന് ലോകത്ത് നീ കാത്തു രക്ഷിക്കണേ നാഥ. പഠിച്ചവനെ ഒരുപാട് പേര് പല വിധത്തിലും പ്രയാസപ്പെടുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കച്ചവടവും മറ്റ് വരുമാന മാർഗങ്ങളും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിദേശ നാടുകളിൽ പല വിധത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന സഹോദരങ്ങളുടെ എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂല സാക്ഷ്യമാക്കി മാറ്റിത്തരണേ റബ്ബെ. ഈ അവസാനത്തെ പത്തില് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ വേളയില് നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ് നാഥ. ലൈലത്തുൽ ഖദറിന് സാക്ഷികളാവുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന ആദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله